പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവ് സ്വയം വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തലിന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയാണ് വിശ്വാസം. ദൈവം നമുക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നു. ആ വാഗ്ദാനങ്ങളിൽ മനുഷ്യൻ വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശ അർപ്പിക്കുന്നു. വാഗ്ദാനങ്ങൾക്കുള്ള മറുപടി പ്രത്യാശയാണ്. ദൈവം വാഗ്ദാനം നൽകിയതുകൊണ്ടാണ് നമുക്ക് പ്രത്യാശയുണ്ടാകുന്നത്. ഈ പ്രത്യാശ നമ്മളെ ഒരിക്കലും നിരാശരാക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം വാക്കുപാലിക്കുന്നവനാണ്. ദൈവം വിശ്വസ്തനാണ്. ഈ വിശ്വസ്തനായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വസ്തനായ ദൈവത്തിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നു. ഇതുമാത്രമല്ല, ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന മറുപടി ഇതിനേക്കാളുപരി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും ആ സ്നേഹത്തിന് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മറുപടി കൊടുക്കുകയും ചെയ്യണം. ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന ഒരു ചോദ്യവുമായി ഒരു നിയമജ്ഞൻ യേശുവിനെ സമീപിച്ച സംഭവം സമാന്തര സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായം 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു സദ്ദുക്കായരെ വാക്കുമുട്ടിച്ചു എന്ന് കേട്ടപ്പോൾ ഫരിസേയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? യേശുവിനെ വാക്കുമുട്ടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു നിയമജ്ഞനുണ്ടായിരുന്നത്. നിയമജ്ഞർ തമ്മിൽ നിയമത്തെ സംബന്ധിച്ച തർക്കങ്ങൾ നടത്തുക പതിവായിരുന്നു. നിയമജ്ഞരുടെ സ്കൂളുകളുടെ ഒരു സവിശേഷതയുമായിരുന്നു ഈ തർക്ക വിതർക്കങ്ങൾ. പക്ഷേ യേശുവിനോട് ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരം അപര്യാപ്തമാണെന്ന് കാണിച്ച് യേശുവിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചോദ്യം. യേശുവിന് എന്തുമാത്രം നിയമം അറിയാം എന്ന് പരിശോധിക്കുകയും നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇതാണ് ചോദ്യം. അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. യേശു ഇവിടെ ഉദ്ധരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. ഇസ്രായേൽ ജനം, എല്ലാ വിശ്വസ്തരായ ഇസ്രായേൽക്കാരും എല്ലാ ദിവസവും അനേകം തവണ ആവർത്തിച്ച് ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് ഷുമാ പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവ് എന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥന പോലെ, നന്മ നിറഞ്ഞവറിയുമേ എന്ന് ക്രിസ്ത്യാനികൾ ചൊല്ലുന്ന പ്രാർത്ഥന പോലെ, അഥവാ ത്രികാല ജപം പോലെ, യഹൂദര്, വിശ്വസ്തരായ യഹൂദര് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് ഷുമാ പ്രാർത്ഥന എന്ന് പറയും. അതിപ്രകാരമാണ്, ഇസ്രായേലെ കേൾക്കുക, ഷുമാ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായി യേശു എടുത്തു കാണിക്കുന്നത്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം ഇതുതന്നെയായിരുന്നു. ദൈവത്തെ സ്നേഹിക്കണം പൂർണ്ണ ഹൃദയത്തോടെ. ദൈവസ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. പക്ഷേ അതോടൊപ്പം യേശു ഒന്നുകൂടി കൂട്ടിച്ചേർത്തു, ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയ്ക്ക് തുല്യമായി മറ്റൊരു കൽപ്പന കൂടി യേശു എടുത്തു കാണിക്കുകയാണ്. അപ്പോൾ ദൈവസ്നേഹം പരസ്നേഹത്താൽ പൂർണ്ണമാവണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇതും പഴയ നിയമത്തിൽ നിന്നെടുത്തതാണ്. പക്ഷേ പഴയ നിയമത്തിൽ ഇതിൻ്റെ സാഹചര്യം വ്യത്യാസമാണ്. നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കാണുന്ന പോലെ അത്ര പ്രാധാന്യമുള്ളൊരു നിയമമായിട്ടല്ല ഈ പ്രമാണം എടുത്തു കാണിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം വിവിധ നിയമങ്ങളുടെ ഒരു സമാഹാരമാണ്. ആ സംഹിതയുടെ ഭാഗമായിട്ടാണ് 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ലേവ്യർ 19-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്, അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, ഞാനാണ് കർത്താവ്. ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. സർവപ്രധാനമായ കൽപ്പനയായിട്ടല്ല വാസ്തവത്തിൽ ഈ പ്രമാണം ലേവ്യരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നതാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു നൽകുന്ന കൽപ്പന ഇതാണ്. രണ്ടാമത്തെ കൽപ്പന ആദ്യത്തേതിന് തുല്യം തന്നെ, തുല്യമായ കൽപ്പന. അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം, ഒന്നാം പ്രമാണം, ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് എന്ന ആ പ്രമാണത്തിൻ്റെ ഭാഗമാണ് വാസ്തവത്തിൽ ഈ ദൈവസ്നേഹവും പരസ്നേഹവും. ആ സ്നേഹത്തിലൂടെ മാത്രമേ ഈ കൽപ്പന നമുക്ക് പൂർണ്ണമായി അനുസരിക്കാനും സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണമായ സ്നേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബൈബിളിൽ ദീർഘമായിട്ട് പ്രതിപാദിക്കുന്നുണ്ടാവും. ബൈബിൾ നൽകുന്ന ഏക പ്രമാണം വാസ്തവത്തിൽ സ്നേഹിക്കുക എന്ന പ്രമാണമാണ്. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെയും സ്നേഹിക്കുക. ഈ സ്നേഹത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഒരു കാവ്യമെന്ന പോലെ ദീർഘമായി പരാമർശിക്കുന്നത്. കൂടുതൽ ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ആരംഭിക്കുന്ന സ്നേഹ കീർത്തനമുണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാമത്തെ അധ്യായം. സ്നേഹത്തിൻ്റെ പ്രാധാന്യമാണ് എടുത്തു പറയുന്നത്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വാസം ഉണ്ടായെങ്കിലും സ്നേഹമില്ലെങ്കിൽ അത് ആ വിശ്വാസം അർത്ഥശൂന്യമായിത്തീരും എന്നാണ് പറയുക. വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ മനുഷ്യപുത്രനായ യേശു ക്രിസ്തു സഭകൾക്കെഴുതുന്ന ലേഖനം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ 1-ാമത്തെ ലേഖനം എഫേസോസിലെ സഭയ്ക്കുള്ള ലേഖനമാണ്. എഫേസോസിലെ സഭയ്ക്ക് നൽകുന്ന അനേകം ഉപദേശങ്ങളുടെ തുടക്കത്തിൽ ഇപ്രകാരം പറയും. 2-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ. തീർച്ചയായും ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എൻ്റെ നാമത്തെ പ്രതി പീഡക സഹിച്ചിട്ട് നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ എനിക്ക് ഒന്നു പറയാനുണ്ട്. ഒരു കുഴപ്പം, ഒരു കുറവ്. എന്താണത്? നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ബാക്കി എല്ലാ നന്മകളും ഉണ്ടായിട്ടും വിശ്വാസത്തിന് വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ സന്നദ്ധമായിട്ടും സ്നേഹമില്ലാതെ വരുന്നത് വലിയ കുറവാണ്. ഒരു കുറവ് നിനക്കുണ്ട്, നിനക്ക് സ്നേഹമില്ലാതായി തീർന്നിരിക്കുന്നു. അപ്പോൾ 1-ാമത്തെ പ്രമാണത്തിലൂടെ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമാണ്. അതാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ തുടർന്ന് പറയുക. 3-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാവാം, പ്രശംസ കിട്ടാൻ വേണ്ടിയാവാം, ഞാൻ വലിയവനാണ്, ത്യാഗസമ്പന്നനാണ് എന്ന് മറ്റുള്ളവരെന്നെ പ്രശംസിക്കാൻ വേണ്ടിയായിരിക്കാം വലിയ ത്യാഗങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്നത്. പക്ഷേ സ്നേഹത്താൽ പ്രചോദിതമല്ല ഈ ത്യാഗങ്ങൾ എങ്കിൽ അർത്ഥശൂന്യമാണ്. ഇനി സ്നേഹത്തെക്കുറിച്ച് ഭാവാത്മകമായി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്, ഒരിക്കലും മടുക്കുന്നില്ല, കനിവുള്ളതാണ്, അലിവ് തോന്നുന്നതാണ്. ഞാൻ ചെയ്ത വലിയ ത്യാഗങ്ങളെക്കുറിച്ച് ഒരിക്കലും സ്നേഹം കണക്ക് പറയുന്നില്ല. ദീർഘക്ഷമയും ദയയുമുള്ളതാണ് സ്നേഹം. അസൂയപ്പെടുന്നില്ല, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്നതാണ് സ്നേഹം. മറ്റുള്ളവർ വളരുന്നതിൽ സന്തോഷിക്കാൻ കഴിയാത്തിടത്ത് സ്നേഹമില്ല. സ്നേഹം അസൂയപ്പെടുന്നില്ല, ചെയ്തതിനെക്കുറിച്ച് ഒരിക്കലും പുകഴ്ത്തി പറയാറില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല സ്നേഹം. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ അനുചിതമായ ഒരു നോക്കോ ഒരു വാക്കോ ഒരു ചെയ്തിയോ ഉണ്ടാവില്ല. പൂർണ്ണമായ സ്നേഹം അനുചിതമായി ഒരിക്കലും ഒരു സാഹചര്യത്തിലും പെരുമാറുന്നില്ല. സ്നേഹം സ്വാർത്ഥം തേടുന്നില്ല, എനിക്കെന്ത് നേട്ടമുണ്ടാകും എന്നന്വേഷിക്കുന്നില്ല സ്നേഹം. ഈ പ്രവൃത്തി കൊണ്ട്, ഈ പ്രാർത്ഥന കൊണ്ട്, ഈ ജീവിതം കൊണ്ട് എനിക്കെന്ത് ലാഭമുണ്ടായി, ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ കൂട്ടുന്ന സമൂഹത്തിൽ സ്നേഹം നമ്മളെ പ്രേരിപ്പിക്കുന്നു കണക്ക് കൂട്ടാതെ, സ്വാർത്ഥം അന്വേഷിക്കാതെ സ്നേഹിക്കാനായിട്ട്. സ്നേഹം കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, വെറുക്കപ്പെട്ടാലും വെറുക്കാത്ത, ശിക്ഷിച്ചാലും കോപിക്കാത്ത സ്നേഹം. അനീതിയിൽ സന്തോഷിക്കുന്നില്ല, മറ്റുള്ളവരുടെ പേര് അനീതി സംഭവിച്ചാലും ഒരിക്കലും സന്തോഷമില്ല, അവനത് വരേണ്ടതാണ് എന്നൊരിക്കലും സ്നേഹമുള്ളവർ പറയുകയില്ല. ശത്രുവിനാണെങ്കിലും ദുരിതങ്ങൾ സംഭവിക്കുമ്പോൾ അതൊരിക്കലും സന്തോഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല. അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. ഇപ്രകാരമുള്ള സ്നേഹമാണ് നമ്മൾ ഒന്നാമത്തെ പ്രമാണത്തിലൂടെ ദൈവത്തിന് കൊടുക്കാൻ, സഹോദരങ്ങൾ കൊടുക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നത്. സ്നേഹം സകലതിനെയും അതിജീവിക്കുന്നു, ഒരിക്കലും അവസാനിക്കുന്നില്ല. മരണം കൊണ്ടും അവസാനിക്കാത്തതാണ് സ്നേഹം, മരണത്തെയും മറികടക്കുന്നതാണ് സ്നേഹം. മരണം വരെയല്ല, മരണത്തിനും അപ്പുറത്ത് ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അപ്രകാരമുള്ളതാണ്, സകലത്തിനെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. പ്രവചനങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ പിന്നെ പ്രവചനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ പിന്നെ ജ്ഞാനം തേടിപ്പോകേണ്ട കാര്യമില്ല. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവിടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു. കണ്ണാടി എന്ന് പൗലോസ് പറയുന്നത് അന്ന് കാലത്തെ പ്രചാരത്തിലുണ്ടായിരുന്ന കണ്ണാടിയാണ്, ഓട്ട് കണ്ണാടി. തേച്ചു മിനുക്കിയ വെള്ളോട് കണ്ണാടി പോലെ കാണും, പക്ഷേ അത്ര വ്യക്തമായിരിക്കുകയില്ല. ഇന്ന് പലപ്പോഴും കണ്ണാടിയിൽ കാണുന്നത് നേരിട്ട് കാണുന്നതിനേക്കാളും വ്യക്തമായിരിക്കും. അങ്ങനെ ഒരു കണ്ണാടിയെക്കുറിച്ചല്ല പറയുന്നത്. കണ്ണാടിയിലൂടെ പൊടി പിടിച്ച കണ്ണാടിയിലൂടെ കാണുന്നത് പോലെ അവ്യക്തമായിട്ടേ കാണുന്നുള്ളൂ. നമ്മുടെ വിശ്വാസം നമുക്ക് നൽകുന്ന അറിവ് അപൂർണമാണ്. ദൈവത്തെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചൊക്കെയുള്ള അറിവ്, ദൈവത്തെയും ദൈവത്തിൻ്റെ പദ്ധതിയെയും സംബന്ധിച്ചുള്ള അറിവ് എല്ലാം അപൂർണമാണ്. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ദൈവത്തെ നേരിൽ കാണും ദൈവമായിരിക്കുന്നത് പോലെ. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. ഇപ്പോൾ ദൈവത്തെ അറിയാൻ കഴിയും, ദൈവത്തെ കാണാൻ സാധിക്കും. ഇതാണ് പ്രത്യാശ. ഇനി ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ മൂന്നും നിലനിൽക്കും. വിശ്വാസം ഇന്നും നിലനിൽക്കും, കാരണം ദൈവത്തെ എത്ര അറിഞ്ഞാലും ആ അറിവ് പൂർണ്ണമാവുകയില്ല. പ്രത്യാശിക്കുന്ന ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്തതാണ്, അസ്തമിക്കാത്ത സ്നേഹം. ആ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത്, ആ സ്നേഹമാണ് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുകൂടി അർത്ഥമാകുന്നു എന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു. യേശു നമുക്കൊരു പുതിയ കൽപ്പന നൽകിയിട്ടുണ്ട്. പുതിയ കൽപ്പന ഇത് പ്രകാരമാണ്: യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ അന്ത്യത്താഴവേളയിൽ യേശു ഒരു പുതിയ കൽപ്പന നൽകുന്നുണ്ട്. ആ കൽപ്പന ഇതാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. 13-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം: ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ തന്നെത്താൻ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം, സ്വയം സ്നേഹിക്കുന്നവരെ അയൽക്കാരെ സ്നേഹിക്കണം എന്നായിരുന്നു പഴയ നിയമം. പക്ഷേ ഇവിടെ എന്നേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ അയൽക്കാരെ സ്നേഹിക്കണം. യേശുവിൻ്റെ സ്നേഹം അതായിരുന്നു: സ്വയം ത്യജിച്ചുകൊണ്ടുള്ള, കുരിശുമരണം വരിച്ചുകൊണ്ടുള്ള, സഹോദരന് വേണ്ടി, സ്നേഹത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചുകൊണ്ടുള്ള സ്നേഹമാണ് യേശു പ്രകടമാക്കിയത്. ഇപ്രകാരമൊരു സ്നേഹമാണ് യേശു നൽകുന്ന പുതിയ കൽപ്പന. ഒരു പുതിയ കൽപ്പന ഞാൻ നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഈ സ്നേഹത്തിൻ്റെ പ്രാധാന്യമാണ് റോമക്കാർക്കെഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ പൗലോസ് എടുത്തു പറയുക. 8-10 വരെയുള്ള വാക്യങ്ങളിൽ: പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്കാരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏകവുമായ പ്രമാണം. അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏകവുമായ കൽപ്പന ഈ സ്നേഹമാണ്. എപ്രകാരമാണ് സ്നേഹം? ഈ സ്നേഹം എപ്രകാരമാണ് യാഥാർത്ഥ്യമാക്കേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് യേശു പറഞ്ഞു. യോഹന്നാനാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 13-18 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രമാണത്തിൻ്റെ വളരെ കാതലായ ഒരു അംശം കാണും. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്, നാം പരസ്പരം സ്നേഹിക്കണം. തിന്മയുടെ സന്ധതിയും സഹോദരനെ കൊന്നവനുമായ കായനെ പോലെ ആകരുത്. എന്തു കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തൻ്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തൻ്റെ സഹോദരൻ്റെ പ്രവൃത്തികൾ നീതിയുക്തവുമായിരുന്നതുകൊണ്ട് തന്നെ. സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. സ്നേഹത്തിൻ്റെ ആഴം യേശുവിലൂടെയാണ് നമ്മൾ പ്രകടമായി മനസ്സിലാക്കുന്നത്, യേശുവിൻ്റെ കുരിശിലൂടെ. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇനി അതിൻ്റെ വളരെ ക്രിയാത്മകമായ ഒരു വശത്തെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവൻ്റെ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. പങ്കുവയ്ക്കുന്നതിലൂടെ ഈ സ്നേഹം പ്രകടമാകണം. യോഹന്നാൻ എഴുതിയ 1:4, 11 പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ ദൈവസ്നേഹം പ്രകടമാക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരെയും മക്കളായി സ്വീകരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കളായി ദൈവം തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള എല്ലാ മനുഷ്യരും പരസ്പരം സഹോദരങ്ങളായി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. 1 പ്രമാണത്തിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, നിങ്ങൾ എൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. അത് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വാസം ഉറപ്പിക്കുകയും മാമോദിസ സ്വീകരിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല, സകല മനുഷ്യരെയും സംബന്ധിച്ച് പ്രസക്തമാണ് ഈ പ്രമാണം. മനുഷ്യ സമൂഹം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രമാണം പാലിക്കുന്നത് അത്യാവശ്യമാണ്. വാക്കിലും സംസാരത്തിലുമല്ല, പ്രവൃത്തിയിലൂടെ ഈ സ്നേഹം പ്രകടമാകണം. അപ്പോഴേ ദൈവസ്നേഹം സഹോദര സ്നേഹത്തിലൂടെ പ്രകടമാവണം. അത് ഈ ദൈവസ്നേഹവും സഹോദര സ്നേഹവും നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും. 1 പ്രമാണത്തിൻ്റെ ലംഘനത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് കാണും. എന്താണ് വിലക്കുന്നത്? മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുന്ന. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിനു മുമ്പ് തന്നെ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നിൻ്റെയും അഭാവം വാസ്തവത്തിൽ ഈ പ്രമാണത്തിൻ്റെ ലംഘനം തന്നെയാവും. ദൈവസ്നേഹം ഇല്ലാത്ത സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടാവാം. ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തെ വെറുക്കുക തന്നെയാണ്. ദൈവത്തെ വെറുക്കുകയും ദൈവനാമം തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശക്തികളുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ സംവിധാനങ്ങളും ദൈവനാമം ഉച്ചരിക്കാൻ അനുവദിക്കാത്തതായിരുന്നു. ഇന്നുമുണ്ട് ഇപ്രകാരമുള്ള നിരീശ്വര പ്രസ്ഥാനങ്ങൾ. ദൈവത്തോടൊരു പകയോടെന്ന പോലെ, അഥവാ ദൈവം ഒരു മിഥ്യയാണെന്നും ആ മിഥ്യ ഇവിടെ വിശ്വാസത്തിന് വിഷയമാകരുത് എന്നും ഒരു വലിയ പകയോടുകൂടി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ടാവും. തീർച്ചയായിട്ടും ദൈവസ്നേഹത്തിൻ്റെ നിഷേധമാണ് അതെന്നുള്ള സംശയമില്ല. ദൈവത്തെ വെറുക്കുക, ദൈവത്തെ നിന്ദിക്കുക, ദൈവത്തെ നിഷേധിക്കുക, ഈ വളരെ കഠിനമായ ഒരു പാപമായി ബൈബിൾ അതെടുത്തു കാണിക്കും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യവുമാണ്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ തന്നെ മനുഷ്യൻ പരസ്പരം ശത്രുത വെച്ച് പുലർത്തുമ്പോൾ ദൈവം തന്നെ ആഗ്രഹിക്കുന്നതാണ് അവരനെ മറ്റു തരത്തിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന പേരിൽ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും ഈ ദൈവസ്നേഹത്തിൻ്റെ അഭാവമാണ് കാണുക. ദൈവസ്നേഹത്തിൻ്റെ പേരിലും മനുഷ്യൻ എങ്ങനെ മനുഷ്യനെ കുരുതി കഴിക്കാനാവും? ഞാൻ വിശ്വസിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിശ്വാസമാണ് നീ കാത്തുപാലിക്കുന്നതെങ്കിൽ നിനക്ക് ജീവിക്കാൻ ഞാൻ അനുവാദം നൽകുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദൈവവുമില്ല, അവിടെയുള്ളത് പൈശാചിക ശക്തി തന്നെയാണ്. ദൈവത്തിൻ്റെ പേരിൽ പിശാചിനെ ആരാധിക്കുന്നുണ്ടാവും, അഥവാ ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ദൈവത്തെ ആയിരിക്കില്ല പിശാചിനെ ആയിരിക്കും. അതോടൊപ്പം വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ, ലോകത്തെമ്പാടും നമ്മുടെ നാട്ടിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ ആരാധന, സാത്താനെ തന്നെ ആരാധിക്കുന്ന, ദൈവത്തെ നിഷേധിക്കുകയും ദുഷിക്കുകയും ദൈവത്തെ ഈ ലോകത്തുനിന്ന് ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിക്കുക, മനുഷ്യ ഹൃദയങ്ങളും തന്നെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്ന ആരാധനാ രീതികളുണ്ട്. അതും 1 ലംഘനം തന്നെയാവും. ഇതൊക്കെ ഒരുപക്ഷെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും പ്രമാണത്തിൻ്റെ ലംഘനമായിട്ട്. പക്ഷേ ഇൻഡിഫറൻസ് എന്ന് പറയും, നിസ്സംഗത, മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, മതാത്മക രംഗത്തും സമൂഹ ജീവിതത്തിലും കടന്നു വരുന്ന നിസ്സംഗതയും ഈ 1 പ്രമാണത്തിൻ്റെ ലംഘനമായി തീരും. ദൈവാരാധന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമല്ലാതായി കണക്കാക്കുക. ദൈവമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊരുപോലെ, ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ വരുന്ന സാഹചര്യമുണ്ടാവും. അത് നമ്മൾ നിരീശ്വരത്വമല്ല, വാസ്തവത്തിൽ നിസ്സംഗത എന്ന് പറയും. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയില്ല. ദൈവം ഉണ്ടെങ്കിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നില്ല, അഥവാ വെളിപ്പെടുത്തിയാൽ അത് അറിയാൻ കഴിയുകയില്ല എന്ന് പറയുന്ന അജ്ഞേയവാദവും ഉണ്ടാവും. ദൈവമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് പ്രസക്തമല്ല, ദൈവം എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമേ അല്ല എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്നവർ, ഇവിടെ ജീവിക്കണം, ഇവിടം കൊണ്ട് അവസാനിക്കുന്നുവല്ല, തിന്നുകുടിച്ച് ജീവിക്കുക, ഇന്ന് സന്തോഷിക്കുക, നാളെ മരണം, അതിനപ്പുറത്ത് ശൂന്യത, ഇങ്ങനെ ഒരു മനോഭാവം മനാത്മകമായ നിസ്സംഗതയിലേക്ക് നയിക്കും. മാത്രമല്ല സഹോദര സ്നേഹത്തിൻ്റെ നിരാസത്തിലേക്കുമായിരിക്കും അത് നയിക്കുക. മതാത്മക തരത്തിൽ നിസ്സംഗത പാലിക്കുന്നവർ സഹോദര സ്നേഹത്തിലും നിസ്സംഗതയിലേക്ക് കടന്നു വരും. നിസ്സംഗതയോടൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെ അപഹസിക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക, ആ പരിഹാസത്തിലൂടെ വിശ്വാസത്തിന് കോട്ടം വരുത്തുക, അതും വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്, ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമായിട്ട് വരും. ആരെങ്കിലുമൊക്കെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, ആ പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിൻ്റെയും പേരിൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന, അവരെ പരിഹസിക്കുന്ന സംവിധാനങ്ങളും മനോഭാവങ്ങൾ തീർച്ചയായിട്ടും പ്രമാണത്തിൻ്റെ തന്നെ ലംഘനമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കുകയെങ്കിലും ചെയ്യുക. വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താതിരിക്കുക. മറ്റുള്ളവരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കാതിരിക്കുക. വിശ്വാസികൾക്ക് തന്നെ സംഭവിക്കാവുന്നതാണ് മന്ദോഷ്ണത. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതുപോലെ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, പക്ഷേ ആ പ്രാർത്ഥനയിലും പള്ളിയിൽ പോക്കിലും ഒന്നിലും വലിയ അർത്ഥമൊന്നും കണ്ടെത്തുന്നില്ല. എല്ലാം ഒരു ചടങ്ങ് നിർവഹിക്കുന്നത് പോലെ, ഇങ്ങനെ ചടങ്ങ് നിർവഹിക്കൽ മാത്രമായി തീരുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെയും നിരുത്സാഹപ്പെടുത്തുന്നതായിത്തീരും. ഇങ്ങനെ വിവിധങ്ങളായ രീതികളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാം, ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനങ്ങളായിത്തീരാം ഇതൊക്കെ. ഇതിനപ്പുറത്ത് നമ്മൾ വളരെ വ്യക്തമായി കാണേണ്ട കാര്യമുണ്ട്, എങ്ങനെയാണ് നമ്മോട് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും പ്രകടമാക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ നമ്മൾ പ്രകടമാക്കുക. അത് പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയുമാണ്. നമുക്ക് എന്താണ് ആരാധന, എന്താണ് പ്രാർത്ഥന, അതിൽ വിശ്വാസിക്കുള്ള സ്ഥാനം എന്താണ്, നമ്മൾ അടുത്ത തവണ അതായിരിക്കും ധ്യാന വിഷയമാക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടെ സമാപിപ്പിക്കാം. കരുണയും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുകയും ആ സ്നേഹം അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് പ്രകടമാക്കുകയും ചെയ്ത ആ വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ അവിടെ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുവല്ലോ. അങ്ങയുടെ പ്രത്യേക കൃപ കൂടാതെ, അങ്ങയുടെ ആത്മാവിൻ്റെ സഹായം കൂടാതെ അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് അവിടുത്തേക്ക് അറിയാമല്ലോ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സമൃദ്ധമായിട്ടയച്ച് അങ്ങ് സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിലൂടെ ഞങ്ങളുടെ സമൂഹത്തെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, കുടുംബങ്ങളെ അവിടെ നവീകരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.